വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞതായിരുന്നല്ലോ. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷകളെക്കുറിച്ചായിരുന്നു നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയുടെ തുടർന്നുള്ള ഭാഗങ്ങളാണ് 3-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 3-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും ചിലർ വരുന്നത് കണ്ടാറേ. അവനവരോട് പറഞ്ഞത്, സർപ്പസന്ധതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. ആരാണ് യോഹന്നാൻ സ്നാപകന്റെ അടുത്തേക്ക് വരുന്നതെന്ന് നോക്കിക്കേ. ഈ മാന്യരായ സന്ദർശകരെ യോഹന്നാൻ അഭിസംബോധന ചെയ്യുന്ന ശ്രദ്ധിച്ചോ? നിങ്ങളുടെ പള്ളിയിലെ അച്ഛൻ അടുത്ത ഞായറാഴ്ച പ്രസംഗിക്കുവാൻ ആരംഭിക്കുമ്പോൾ സർപ്പസന്തതികളെ എന്ന് വിളിച്ച് ആരംഭിച്ചെന്നിരിക്കട്ടെ. അതെ, അല്ലെങ്കിൽ അതിനോട് ചേരുന്ന ഏതെങ്കിലും ഒരു സംബോധന. അപ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഞാൻ പറയാം, ഉടനെ തന്നെ കമ്മിറ്റി വിളിച്ചു കൂട്ടും. അച്ഛന് തക്കതായ ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കൊടുപ്പിക്കും അല്ലേ. വളരെ ശക്തമായ ഭാഷയത്രേ ഇവിടെ യോഹന്നാൻ സ്നാപകൻ ഉപയോഗിച്ചിരിക്കുന്നത്. ബഹുമാന്യരായ പരീശന്മാരോടും സദൂക്യരോടും അത്രേ അവൻ സംസാരിക്കുന്നത്. ഈ പുതിയ ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങൾ ജീവിതത്തിൽ കാണുവാൻ കഴിയണമെന്നത്രേ അവൻ പറയുന്നത്. അതെ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. സ്നാനമെന്ന ആ ഒരു കർമ്മത്തിലൂടെ മാത്രം പോയതുകൊണ്ട് താങ്കൾക്ക് ഒരു പ്രയോജനവുമില്ല. താങ്കളുടെ ജീവിതത്തിൽ ഫലമുണ്ടായിരിക്കണം. അതെ, തിന്മയെ കുഴിച്ചു മൂടി നന്മയിൽ വളരുന്ന അനുഭവം ഉണ്ടാകണം. അതത്രേ യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ പറയുന്നത്, ഞാൻ നിങ്ങളെ ഈ വെള്ളത്തിൽ സ്നാനപ്പെടുത്തിയത് കൊണ്ട് മാത്രം യാതൊരു പ്രയോജനവുമില്ല. ആ കർമ്മത്തിനേക്കാൾ ഉപരിയായി ജീവിതം ക്രമീകരിക്കപ്പെട്ടതായി മറ്റുള്ളവർ കാണണം. 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ കർക്കശമായ ഒരു പ്രസ്താവന അത്രേ അവൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. യഹൂദിയിൽ അന്ന് അവന് ഏറ്റവും ജനസമ്മതിയുള്ള മനുഷ്യനായി തിരഞ്ഞെടുക്കാഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുവല്ലോ. അതെ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ യാതൊരു വിശേഷവുമില്ല. ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാനായിട്ട് സാധിക്കും എന്നത്രേ യോഹന്നാൻ സ്നാപകൻ പറയുന്നത്. 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു. ഫലം കായ്ക്കുന്നതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നാം യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം എടുത്താൽ അവിടെ എത്ര വ്യക്തമായിട്ടാണ് യേശു ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. നല്ല വൃക്ഷമാണെങ്കിൽ നല്ല ഫലം കായ്ക്കും. തീർച്ചയായും ഫലം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാകുന്നു. ഗലാത്തിലേഖനത്തിൽ നാം അതെത്ര വ്യക്തമായി വായിക്കുന്നില്ലേ. 5-ാം അധ്യായം, ഗലാത്തിലേഖനം 5-ാം അധ്യായത്തിൽ കാണുന്ന ആ 9 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഓർക്കണം, ഫലവൃക്ഷങ്ങൾ മാത്രമേ ഫലം തരൂ. ഫലം കായ്ക്കാത്തതിനാൽ മരത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നതായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. മാവേൽ മാങ്ങായും തെങ്ങേൽ തേങ്ങായുമാണ് ഉണ്ടാവുക. എന്നാൽ ഒരു മാവേൽ മുഴുവൻ കാണുവാൻ അതിമനോഹരവും മാങ്ങ പോലെ തന്നെ ഇരിക്കുന്നതുമായ കാഞ്ഞിരത്തെങ്കായ് ഉണ്ടായാൽ നിങ്ങൾ എന്തു ചെയ്യും? അതൊരു മാവല്ല എന്ന് മനസ്സിലാക്കി നാം മുറിച്ചു കളയും. വേരും ഫലവും ഒരുമിച്ച് പോകുന്നവയാണ്. ഒരു മരത്തിന് ശരിയായ വേരുണ്ടെങ്കിൽ മാത്രമേ ശരിയായ ഫലം കായ്ക്കൂ എന്ന് പ്രതീക്ഷിക്കാനാവും. ഈ കാര്യമാകുന്നു യോഹന്നാൻ സ്നാപകൻ ആചനത്തോട് പറയുന്നത്. അവനവരോട് പറയുന്നത്, ശരിയായ വിധത്തിലല്ലാത്ത വൃക്ഷങ്ങൾ വെട്ടിക്കൊണ്ടുവന്ന് തീയിലിട്ട് കളയുവാൻ പോകുകയാകുന്നു എന്നത്രേ. അതെ, ഫലം കായ്ക്കാതെ അങ്ങനെ അങ്ങ് നിൽക്കാമെന്നൊരിക്കലും ചിന്തിക്കരുത് എന്ന് യോഹന്നാൻ സ്നാപകൻ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. 11-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ, എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. യോഹന്നാൻ പറയുന്നത് ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. താങ്കളും ഞാനും ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കാലത്തിലാകുന്നു. ഈ കാലത്തിലാകുന്നു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നത്. അവൻ രണ്ടാമത് വരുമ്പോൾ എത്ര തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നത്! തീ ന്യായവിധി എത്ര കാണിക്കുന്നത്! ഈ വ്യത്യാസം നാം പ്രത്യേകം മനസ്സിലാക്കിയേ മതിയാകും. നിങ്ങളെ ചിലർ ഇപ്പോൾ പറഞ്ഞു കാണും, ആഹാ, ഞാൻ ചിന്തിച്ചല്ലോ പെന്തക്കോസ്ത് നാളിലാകുന്നു വിശ്വാസികളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിച്ചതെന്ന് എന്ന്. അന്ന് അഗ്നിനാവുകൾ ഓരോരുത്തരുമേലും പതിച്ചു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അല്ല? പ്രിയ സുഹൃത്തെ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ 2:2-3 വീണ്ടും വായിക്കേണ്ടിയിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത്, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാറ്റ് വന്നെന്നോ തീ ഉണ്ടായെന്നോ അല്ല, പിന്നെയോ അത് പരിശുദ്ധാത്മാവിൻ്റെ വരവായിരുന്നു. കൊടിയ കാറ്റു പോലെ, അഗ്നിജ്വാല പോലെ, അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? പോലെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കാറ്റും തീയുമാണോ? മനുഷ്യദൃഷ്ടിക്കും, അതെ, മനുഷ്യന് കാണുവാനും കാതുകൾക്ക് കേൾക്കുവാനും കഴിയുന്ന ചിലതിനോട് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ താരതമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പെന്തക്കോസ്ത് നാളിലെ ആഗമനം തീ കൊണ്ടുള്ള സ്നാനത്തിൻ്റെ നിവൃത്തിയായിരുന്നില്ല. അതേ കാര്യം ഞാൻ ഒന്നുകൂടി ഉറപ്പായി പറയട്ടെ, തീ കൊണ്ടുള്ള സ്നാനം ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ എത്ര സംഭവിക്കുവാൻ പോകുന്നത്! പരിശുദ്ധാത്മാവിൻ്റെ ഈ കാലത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയുടെയും മേൽ പരിശുദ്ധാത്മാവ് വരുന്നു. ചിലരല്ല, എല്ലാ വിശ്വാസികളും പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റവരാണ്, അല്ലെങ്കിൽ അവർക്ക് വിശ്വാസികളായിരിക്കാൻ സാധിക്കില്ല. അതായത്, ക്രിസ്തുവിലുള്ള ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ ശരീരവുമായി താദാത്മ്യം പ്രാപിച്ചിരിക്കുന്നു എന്നർത്ഥം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി തീരുന്നു. തിരുവചനത്തിലെ അതിമഹത്തായ സത്യങ്ങളിൽ ഒന്നത്രേ ഇത്. താങ്കളും ഞാനും കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ അംഗീകരിക്കുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആ സഭയോട് ഏകീഭവിപ്പിക്കുന്നു, താദാത്മ്യപ്പെടുത്തുന്നു. അതാണ് പരിശുദ്ധാത്മസ്നാനം. അതാകുന്നു യഥാർത്ഥ സ്നാനം. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് യോഹന്നാൻ തൻ്റെ സംസാരം തുടരുന്നതായി നാം കാണുന്നു. 12-ാം വാക്യത്തിൽ കാണുന്നത്, വീശുമുറം അവൻ്റെ കയ്യിൽ ഉണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർകെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഇവിടെ ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തോട് കളിക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. ഓ, ഞാൻ വെറുതെ പറഞ്ഞതാകുന്നു, അല്ലെങ്കിൽ ഞാൻ അപ്രകാരം അന്ന് അഭിനയിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടുവാൻ ആരും ശ്രമിക്കരുതേ. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും, അവൻ പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. 13-ാം വാക്യത്തിൽ നാം കാണുന്നു, അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവൻ്റെ അടുക്കൽ വന്നു. ഇത് ആശ്ചര്യകരമായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. യേശു ക്രിസ്തു എന്തിനാണ് സ്നാനമേറ്റത് എന്ന് നാം ന്യായമായും ചോദിച്ചേക്കാം. അതിനുത്തരമായി ഏതാനും കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. 14-ഉം 15-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കാവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്നുത്തരം പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. സത്യത്തിൽ എന്തിനാണ് ക്രിസ്തു യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റത്? അതിൻ്റെ ആവശ്യം അവനുണ്ടായിരുന്നോ? അവൻ മാനസാന്തരപ്പെട്ട് സ്നാനം ഏറ്റ് ഒരു ദൈവവേദലായി തീരേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഈ ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരം കണ്ടെന്നിരിക്കും. പക്ഷേ പ്രഥമമായുള്ള കാര്യം ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അത് ശ്രദ്ധിച്ചാലും, പാപികളായ മനുഷ്യവർഗത്തോട് തന്നെ തന്നെ പൂർണ്ണമായും ഏകീഭവിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ താദാത്മ്യപ്പെടുത്തുകയാണ് ഒന്നായി കാണുകയാണ് ക്രിസ്തു ചെയ്യുന്നത്. അവൻ അതിക്രമക്കാരുടെ കൂടെ എണ്ണപ്പെട്ടു എന്ന് യെശയ്യാ ദീർഘദർശി വ്യക്തമാക്കിയിരുന്നു. എത്ര മനോഹരമായ ഒരു ചിത്രമല്ലേ! ഉന്നതനായ ഒരു രാജാവ് താണിറങ്ങി വന്ന് പ്രജകളോടുകൂടെ തന്നെ തന്നെ താതാത്മ്യപ്പെടുത്തുന്ന ഒരു ചിത്രമത്രേ നാം ഇവിടെ കാണുന്നത്. വാസ്തവത്തിൽ സ്നാനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് താതാത്മ്യപ്പെടുക എന്നത്ര, ഏകീഭവിക്കുക, ഒന്നായിത്തീരുക. ക്രിസ്തുവിൻ്റെ സ്നാനത്തിൻ്റെയും പ്രഥമമായ ഉദ്ദേശം താതാത്മ്യപ്പെടുക എന്നുള്ളതായിരുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. അതത്രേ ശരിയായത്. വേറൊരു കാര്യം, ക്രിസ്തു സ്നാനമേറ്റത് നമുക്കൊരു മാതൃക കാണിക്കുവാനല്ലായിരുന്നു, നാം എല്ലാവരും അനുകരിക്കേണ്ട ഒരു മാതൃകയായിരുന്നു ക്രിസ്തു അന്ന് അനുഷ്ഠിച്ചത് എന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണ്. ഞാൻ ഈ പറയുന്നതിനെ പലരും അംഗീകരിക്കില്ല എന്നെനിക്കറിയാം. അങ്ങനെ അംഗീകരിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം താങ്കൾ ധരിച്ചു വച്ചിരിക്കുന്ന തെറ്റായ കാര്യങ്ങളെ ഞാൻ സ്പർശിക്കുന്നത് കൊണ്ടാകുന്നു. അനേകരുടെയും പ്രസംഗ വിഷയം ഇതുതന്നെയാണല്ലോ. സ്നാനം തെറ്റാണെന്നോ സ്നാനം എങ്ങനെ വേണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല എന്നോർക്കുക. ഈ ഭാഗത്തെ മാത്രം ഞാൻ വിശദീകരിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടാലും ക്രിസ്തു പരിശുദ്ധനായിരുന്നു. അവന് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അവൻ ഏറ്റുപറയേണ്ട പാപമൊന്നുമില്ലായിരുന്നല്ലോ. താങ്കളും ഞാനും മാനസാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട്. കർത്താവ് വിശുദ്ധനും കുറ്റമറ്റവനും നിഷ്കളങ്കനും പാപികളോട് വേർപെട്ടവനുമായിരുന്നു. മനുഷ്യവർഗത്തോട് തന്നെ തന്നെ പൂർണ്ണമായി ഏകീഭവിപ്പിച്ച് കാണിക്കുവാനാണ് ക്രിസ്തു സ്നാനമേറ്റത്. ക്രിസ്തു സ്നാനമേറ്റതിന് രണ്ടാമതൊരു കാരണമുണ്ട്. മരണത്തിൻ്റെ പ്രതീകമത്രേ ജലസ്നാനം. അവൻ്റെ മരണം ഒരു സ്നാനമായിരുന്നു. താൻ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ തൻ്റെ വലത്തും ഇടത്തും ഇരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച യാക്കോബിനോടും യോഹന്നാനോടും ക്രിസ്തു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ? മർക്കോസിന് സുവിശേഷം 10:38 വാക്യമാണ് ഞാൻ വായിച്ചത്. ക്രിസ്തുവിൻ്റെ മരണം ഒരു സ്നാനമായിരുന്നു. താങ്കൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും അവിടുന്ന് ആ മരണത്തിലേക്ക് പ്രവേശിച്ചു. ക്രിസ്തു സ്നാനമേറ്റതിന് മൂന്നാമത് ഒരു കാരണമുണ്ട്. ഈ സമയത്ത് അവനെ പൗരോഹിത്യ പദവിയിലേക്ക് വേർതിരിക്കുകയാണ് ഉണ്ടായത്. ഈ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ടാണ് പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നത്. ക്രിസ്തു ചെയ്തതെല്ലാം അവൻ്റെ ഓരോ പ്രവർത്തനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലായിരുന്നു നിവർത്തിച്ചത്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. കൊരിന്ത്യർക്ക് എഴുതിയ 2 5:21 വാക്യമാണ് ഞാൻ വായിച്ചത്. അവൻ്റെ മേൽ പാപം ഉണ്ടായിരുന്നു, പക്ഷേ അവനിൽ പാപം ഇല്ലായിരുന്നു. അവൻ്റെ മേൽ പാപമുണ്ടായിരുന്നു, അവനിൽ പാപമില്ലായിരുന്നു. അത് രസമായി തോന്നുന്നില്ലേ? എൻ്റെ പാപം അവൻ്റെ മേൽ അത്ര ഇട്ടത്, അവനിൽ അല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാകുന്നു അത്. അതുകൊണ്ട് അവനോട് ഏകീഭവിച്ചാണ് താങ്കളും ഞാനും രക്ഷിക്കപ്പെടുന്നത്. സ്നാനത്താൽ അവൻ തന്നെ തന്നെ നമ്മോട് ഏകീഭവിപ്പിച്ചു. അതെ, പത്രോസിൻ്റെ 1:3:21 വിശുദ്ധ പത്രോസ് പറയുന്നത് നാം സ്നാനത്താൽ രക്ഷപ്പെട്ടു എന്നത്രേ. അത് ഏതു വിധത്തിലാകുന്നു? അതെ, കർത്താവായ യേശുക്രിസ്തുവുമായി ഏകീഭവിക്കുന്നതിലൂടെ. രക്ഷിക്കപ്പെടുക എന്നാൽ ക്രിസ്തുവിലാകുക എന്നത്രേ. എങ്ങനെയാണ് നാം ക്രിസ്തുവിലാകുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്താൽ. പരിശുദ്ധാത്മാവ് നമ്മെ ക്രിസ്തുവിനോട് ഏകീഭവിപ്പിക്കുന്നു, താതാത്മ്യപ്പെടുത്തുന്നു. ജലസ്നാനത്താൽ ഒരു വ്യക്തി ചെയ്യുന്നത് ക്രിസ്തുവുമായി ഏകീഭവിക്കുന്നു എന്ന് സാക്ഷിക്കത്രേ. ക്രിസ്തു പറഞ്ഞത് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകിയില്ല എന്നത്രേ. നാം ക്രിസ്തുവിനോട് ഏകീഭവിക്കേണ്ടതാകുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് പരിശുദ്ധാത്മാവിനാൽ മാത്രമാകുന്നു സാധ്യമാകുന്നത്. ജലത്തിലുള്ള സ്നാനം അങ്ങനെ ഏകീഭവിച്ചു എന്നതിൻ്റെ സാക്ഷ്യം മാത്രമാകുന്നു. സ്നാനം എന്ന ഈ വിഷയം ഒരു വാദപ്രതിവാദത്തിൻ്റെ നിലവാരത്തിൽ നിർത്താതെ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുക എന്ന ഉന്നതമായ അവസ്ഥയിൽ നിർത്തേണ്ടതത്രേ. അതത്രേ പ്രധാനപ്പെട്ട കാര്യം. ഈ വക കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞും ചിന്തിച്ചും നമ്മുടെ സമയം മുഴുവൻ കളയുന്നതല്ലാതെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സമയമില്ലാതാണ് വന്നിരിക്കുന്നതല്ലേ? പലർക്കും അതിന് സമയമില്ല. അതെ, ഇവിടെ കർത്താവ് പറയുന്നു ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കട്ടെ എന്ന്. നാം ചിന്തിച്ചു ക്രിസ്തു സ്നാനമേറ്റതിന് മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമതായി അവൻ പാപികളായ മനുഷ്യവർഗത്തോട് തന്നെ തന്നെ പൂർണ്ണമായും ഏകീഭവിപ്പിക്കുകയാണ് അല്ലെങ്കിൽ താതാത്മ്യപ്പെടുത്തുകയാണ് ചെയ്തു വന്നത്. രണ്ടാമതായി ക്രിസ്തു മരണത്തിൻ്റെ പ്രതീകമായിട്ടത്രേ സ്നാനം ഏറ്റത്, ജലസ്നാനം. മൂന്നാമതായി നാം കണ്ടത് അവനെ പൗരോഹിത്യ പദവിയിലേക്ക് വേർതിരിക്കുന്നതായിരുന്നു ഈ സ്നാനം. മനസ്സിലായല്ലോ, വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചിന്ത. 16-17 വാക്യങ്ങളിൽ നാം കാണുന്നത് യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവുമുണ്ടായി. ഇവിടെ കൃത്വത്തിൻ്റെ ഒരു വെളിപ്പാട് അത്രേ നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തു വെള്ളത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവ് പോലെ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നു. അപ്പോൾ തന്നെ പിതാവായ ദൈവം സംസാരിക്കുകയും ചെയ്യുന്നു. പിതാവ് പറഞ്ഞ് ശ്രദ്ധിച്ചോ? പിതാവ് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്തു തൻ്റെ ജനത്തോട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. എത്ര മഹാനായ ഒരു രാജാവില്ല, എത്ര നല്ലവനായ ഒരു രാജാവ്, തൻ്റെ പ്രജകളോട് താതാത്മ്യം പ്രാപിക്കുന്ന കർത്താവ്, തന്നെ അംഗീകരിക്കുന്ന തൻ്റെ മക്കളെ എല്ലാ രംഗങ്ങളിലും കാത്തു പരിപാലിക്കുന്ന കർത്താവ്. ഈ അധ്യായം എത്ര വിലപ്പെട്ട പാഠങ്ങളാകുന്നു നമുക്ക് നൽകുന്നതല്ലേ. 1 യോഹന്നാൻ സ്നാപകൻ തൻ്റെ അതിമഹത്തായ ദൗത്യവുമായി കടന്നു വരുന്നു. അവൻ പറയുന്നത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്. അവൻ്റെ വാക്കുകൾ കർക്കശമായി തോന്നിയേക്കാം. ഒരുപക്ഷെ അങ്ങനെ ആരെങ്കിലും ഇന്ന് പ്രസംഗിച്ചാൽ അവനെ അഹങ്കാരി എന്ന് വിളിച്ചേക്കാം. എന്നാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ താൻ ആരാകുന്നു എന്ന് അവനറിയാമായിരുന്നു. അവൻ പറയുന്നത് ഞാനൊരു വാക്കു മാത്രമാകുന്നു, എനിക്കൊന്നും പുകഴുവാനില്ല, എനിക്കുള്ളതൊക്കെ അവനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നൽകിത്തുന്നത് മാത്രമാകുന്നു എന്ന ധാരണയോടുകൂടിയായിരുന്നു തൻ്റെ ശുശ്രൂഷയിൽ യോഹന്നാൻ മുൻപോട്ട് പോയത്. അതുകൊണ്ട് അവന് ആരെയും ഭയപ്പെടേണ്ടതായിട്ടില്ലായിരുന്നു. നാം വായിക്കുന്നത് വളരെ കർക്കശമായ ഭാഷയിൽ അവൻ തനിക്ക് പറയുവാനുള്ളത് ജനത്തോട് അറിയിച്ചു. ഈ ആത്മീക അധികാരം നമുക്കും പ്രാപിക്കുവാനായി സാധിക്കും. അത് പ്രാപിക്കുവാൻ സാധിക്കുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുമ്പോൾ മാത്രമാണ്. പലപ്പോഴും നാം ചൂളിപ്പോകാറുണ്ടല്ലേ, ലജ്ജിച്ചു പോകാറുണ്ട്. നാം എന്താണ് പറയേണ്ടത് എന്നറിയാതെ നാം നട്ടം തിരിയാറുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ യോഹന്നാനെ പോലെ ധൈര്യത്തോടുകൂടെ താങ്കളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് പ്രസംഗിക്കുവാൻ മാത്രമല്ല, ജീവിതം മറ്റുള്ളവരുടെ മുൻപിൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതാക്കി കാണിക്കുവാൻ താങ്കൾക്ക് സാധിക്കുമോ? അതെ, അന്നത്തെ അധികാരത്തിലിരുന്ന യോഹന്നാനോട് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ കഴിയുമായിരുന്ന ഒരു കൂട്ടം ജനത്തോട് വളരെ ശക്തമായ ഭാഷയിൽ സംസാരിച്ച യോഹന്നാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്ന ശുശ്രൂഷയാണ് നിർവഹിച്ചത്. അതിനുശേഷം നാം ക്രിസ്തുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് കണ്ടു. യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻകര വന്നതായ ക്രിസ്തു വാസ്തവത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു വലിയ പാഠമാകുന്നു നൽകുന്നത്. താൻ പാപികളോട് ഏകീഭവിക്കുന്ന, താതാത്മ്യപ്പെടുന്നതായ ആ വലിയ ശുശ്രൂഷയാണ് സ്നാനത്തിലൂടെ നിർവഹിച്ചത്. കർത്താവ് യേശു ക്രിസ്തുവിന് സ്നാനത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ലായിരുന്നു. പ്രത്യേകിച്ചും യോഹന്നാൻ നൽകിയത് മാനസാന്തര സ്നാനമായിരുന്നു. യേശുവിന് മാനസാന്തരപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു, കാരണം അവൻ പാപമില്ലാത്തവനായിരുന്നു. എന്നാൽ മനുഷ്യവർഗത്തോട്, അതെ പാപികളോട് ഏകീഭവിക്കുവാൻ, താതാത്മ്യപ്പെടുവാൻ ക്രിസ്തു സ്നാനമേറ്റു. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സ്നാനം അവൻ്റെ മരണത്തിൻ്റെ മുൻകുറിയായിരുന്നു. അതും മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സ്നാനം അവൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്കുള്ള ഒരു കാൽവയ്പായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് ഏകീഭവിക്കുവാൻ സാധിക്കുന്നതിനേക്കാൾ ഉന്നതമായ, അതെ ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുവാൻ സാധിക്കുന്നതിനേക്കാൾ ഉന്നതമായ ഒരു അവസ്ഥയില്ല. താങ്കളുടെ ജീവിതം അങ്ങനെ വിശ്വാസത്താൽ ക്രിസ്തുവിനോട് ഏകീഭവിച്ചിട്ടുണ്ടോ? താങ്കളെ അതിനായി ഏതെങ്കിലും അവസരത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം ജീവിതത്തെ സ്വയപരിശോധന ചെയ്യും. ക്രിസ്തുവിനു വേണ്ടി ജീവിപ്പാൻ അതിനേക്കാൾ ഉന്നതമായ വേറൊരു ജീവിതമില്ല എന്നോർപ്പിക്കട്ടെ. യോഹന്നാന് ഈ ലോകത്തിൽ അതിനേക്കാൾ ഉന്നതമായി മറ്റൊന്നുമില്ലായിരുന്നു. നമുക്കും ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അംഗീകരിച്ച് അവൻ കാണിച്ചു തന്നതായ കാൽച്ചുവടുകളിലൂടെ മുൻപോട്ട് പോകുവാൻ കഴിയുന്നുവെങ്കിൽ അതാകുന്നു ഏറ്റവും മഹത്തായ അനുഭവം. അതിനായി ജീവിതത്തെ സമർപ്പിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം.